Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പാവങ്ങൾക്കായുള്ള പ്രഥമ ആഗോള ദിനത്തെക്കുറിച്ചുള്ള ചിന്താമലരുകളാണ് ഇന്ന്.
ഒരു വട്ടു ചോറിനായി കൈനീട്ടി നിൽക്കുന്നു മനുഷ്യക്കോലങ്ങളിവിടെ. ഒരു വട്ടു ചോറിനായി കൈനീട്ടി നിൽക്കുന്നു മനുഷ്യക്കോലങ്ങളിവിടെ. ജനിക്കുന്നു മരവിച്ച മനസ്സുമായി തകരുന്നു ആരോരും അറിയാതിയോരങ്ങളിൽ ആരോരും അറിയാതിയോരങ്ങളിൽ.
തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ കലണ്ടറിലെ കോളങ്ങൾ ഓരോന്നും ചിലരെ ഓർമ്മിക്കുവാനായി നാം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ.
അമ്മമാരെ ഓർമ്മിക്കാൻ മദേഴ്സ് ഡേ,
അധ്യാപകരെ ഓർമ്മിക്കാൻ ടീച്ചേഴ്സ് ഡേ,
പ്രണയിനിക്ക് സമ്മാനം നൽകാൻ വാലന്റൈൻസ് ഡേ,
പ്രകൃതിയെ ഓർക്കാൻ പ്രകൃതി ദിനം
എന്നിങ്ങനെ നീളുന്ന പട്ടികയിലേക്ക് പാപ്പ ഫ്രാൻസിസ് ഇതാ മറ്റൊരു ദിനം കൂടി ചേർത്തിരിക്കുന്നു, പാവങ്ങൾക്കായി ഒരു ആഗോള ദിനം. സ്ഥാനമേറ്റെടുത്ത നാളു മുതൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ നിലപാടുകളും നടപടികളും ക്രൈസ്തവരുടെ എന്നല്ല ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധയും പിടിച്ചുപറ്റുന്നതായിരുന്നല്ലോ.
ഇപ്പോൾ ഇതാ അതിലൊന്നുകൂടി.
എന്താണ് പാവങ്ങൾക്കായി ഒരു ദിനം എന്നതുകൊണ്ട് പാപ്പ ഉദ്ദേശിക്കുന്നത്?
ഒരു ഉപയോഗിക്കൽ വലിച്ചെറിയൽ സംസ്കാരത്തിലാണ് ലോകമിപ്പോൾ. ആവശ്യമുള്ളവരെയും ആവശ്യമുള്ളതിനെയും ആവശ്യാനുസരണം ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുവാനും ആവശ്യമില്ലാത്തവയെ അവഗണിക്കുവാനും ലോകവും സമൂഹവും നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സഹായത്തിന് കൈനീട്ടുന്നവരിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുവാനുള്ള ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുവാനായിട്ടാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്.
അതോടൊപ്പം പ്രബലരായ ചിലരുടെ കൈവശം മാത്രം ഭീമമായ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു എന്ന സാമൂഹിക തിന്മയിലും മാർപ്പാപ്പ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ?
അത് ശരിയാണ്. പണക്കാരൻ വീണ്ടും പണക്കാരനാകുന്നു. പാവപ്പെട്ടവന്റെ സ്ഥിതി ഉള്ളതിലും പരിതാപകരവും.
എന്നാണ് ഈ വ്യവസ്ഥിതിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത്?
അതുകൊണ്ടാണല്ലോ ഇപ്രകാരം പാവങ്ങൾക്കായി ഒരു ദിനം പ്രഖ്യാപിക്കുവാൻ മാർപ്പാപ്പ ഇങ്ങനൊരു സമയം തെരഞ്ഞെടുത്തത്.
ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല, മറിച്ച് കാരുണ്യത്തിന്റെ മഹാജൂബിലി വർഷത്തിന്റെ അവസാനത്തിൽ മാർപ്പാപ്പ മുന്നോട്ട് വെച്ച ആശയമാണ്. 2017 June 13 പാവങ്ങൾക്കും പാപികൾക്കും തുണയായ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ തിരുനാൾ ദിനത്തിലാണ് പാപ്പ ഇക്കാര്യം പ്രഖ്യാപിച്ചത്.
ആരാധനക്രമ മത്സരത്തിലെ 33 ഞായർ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു.
അതാണ് ഈ വർഷം November 19
ഇന്ന്. ഇതിനു മുമ്പുള്ള ഒരാഴ്ചക്കാലം സഭയുടെ എല്ലാ തലങ്ങളിലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന കൂട്ടായ്മകളും സൗഹൃദങ്ങളും ഉണ്ടാക്കിയെടുക്കണമെന്ന് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു.
ഏതാണ്ട് നമ്മുടെ നാട്ടിലെ സേവനവാരം പോലെ അല്ലേ?
അതെ, പാവങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ട ഒരു പ്രത്യേക വാരം.
തുടർന്നു വരുന്ന ഞായറാഴ്ച അവർക്കായി പ്രത്യേകം ദിവ്യബലി അർപ്പിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഘോഷിക്കുന്ന ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ, അങ്ങനെ കൂടുതൽ അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കുന്നു.
ഇത്തവണ രാജ്യത്വ തിരുനാളിന്റെ ആഘോഷങ്ങൾക്ക് ഈ പാവങ്ങളുടെ ദിനം തീർച്ചയായും മാറ്റുകൂട്ടും. ക്രിസ്തുവിന്റെ രാജ്യത്വം പൂർണ്ണമാകുന്നത് കുരിശിലാണല്ലോ.
അവിടുന്ന് എല്ലാവരെയും ജീവൻ നൽകി സ്നേഹിച്ചതുപോലെ സ്നേഹത്തിന് ഒഴികഴിവില്ല എന്ന് പരിശുദ്ധ പിതാവ് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ. എങ്ങനെയാണ് പരസ്നേഹം പ്രകടമാക്കേണ്ടത് എന്നതിനുള്ള മറുപടിയായിട്ടായിരിക്കണം യോഹന്നാൻ ശ്ലീഹായുടെ 1:3:18 വാക്കിലും സംസാരത്തിലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത് എന്ന തിരുവചനം തന്നെ ഈ ദിനത്തിന്റെ ആപ്തവാക്യമായി പാപ്പ തെരഞ്ഞെടുത്തിരിക്കുന്നത്.
പാവങ്ങളെ ഓർക്കണമെന്നും ചേർത്തു പിടിക്കണമെന്നും മാർപ്പാപ്പ എപ്പോഴും പറയുന്നുമുണ്ട്. ആരെയാണ് ഈ പാവങ്ങൾ എന്നതുകൊണ്ട് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത്?
ബൈബിളിൽ പാവങ്ങൾ എന്നതിന് തത്തുല്യമായ 2 ഹീബ്രു പദങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 1 ദൾ എന്നും 2 അനാവിം എന്നും.
നമ്മുടെ നാട്ടിലെ ദളിത് എന്നുള്ള പദം ഈ ദൾ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്.
ചിതറിക്കപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ എന്നെല്ലാം ഇതിനർത്ഥം വരും. അനാവിം എന്നതിന് എളിയവർ എന്നാണ് അർത്ഥം. അനാവിം യാഹ്വേ, അതായത് യഹോവയുടെ ആശ്രിതർ എന്ന പദം പഴയ നിയമത്തിലുടനീളം, പ്രത്യേകിച്ച് ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്.
പുതിയ നിയമത്തിൽ തോക്കോയ് എന്ന പദമാണ് പാവങ്ങളെ സൂചിപ്പിക്കുവാനായി പലപ്പോഴും ഉപയോഗിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് നീങ്ങുന്നവർ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്.
അതായത് ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ പാവങ്ങൾ എന്നാൽ സാമ്പത്തികമായി പിന്നോക്കമുള്ളവർ മാത്രമല്ല, മറിച്ച് സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും മതപരമായും മാറ്റി നിർത്തപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നവരെല്ലാം ഈ കൂട്ടത്തിൽപ്പെടും.
ആ അർത്ഥത്തിൽ അനാഥർ, വിധവകൾ, ഭിന്നലിംഗക്കാർ, ചില മാറാരോഗങ്ങൾ ബാധിച്ചവർ എന്നിങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരായ എല്ലാവരും ഈ ഗണത്തിൽപ്പെടും.
ഇവരോടെല്ലാം ക്രിസ്തു സഹജമായ നിലപാടെടുക്കാനാണ് പാപ്പ പറയുന്നത്.
അത് ശരിയാണ്. തന്റെ ജീവിതകാലം മുഴുവൻ ഈശോ ഈ പറഞ്ഞ ആളുകളോടൊപ്പം തന്നെയായിരുന്നുവല്ലോ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്നാണല്ലോ തന്റെ ദൗത്യത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നത്.
വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തും രോഗികളെ സുഖപ്പെടുത്തിയും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചും അവിടുന്ന് ദൈവരാജ്യം പങ്കുവെച്ചു കൊടുത്തു.
ആദിമസഭയിലും ഈയൊരു മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതിയെന്നും വസ്തുവകകൾ വിറ്റ് ആ പണം ശിഷ്യന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചുമെന്നുമെല്ലാം നാം വായിക്കുന്നുണ്ടല്ലോ.
വിജാതീയരുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട പൗലോസിനും ബാർണബാസിനും പത്രോസ്ലിഹ നൽകിയ ഉപദേശം പാപങ്ങളെക്കുറിച്ച് ചിന്ത വേണമെന്നായിരുന്നല്ലോ.
അത് ശരിയാണ്. ആദ്യകാലഘട്ടങ്ങളിൽ ഇക്കാര്യത്തിൽ സഭ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. വിധവകളെ സഹായിക്കുവാനായി ഡീക്കന്മാരെ നിയോഗിച്ചതുപോലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
എങ്കിലും മധ്യകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നും ദരിദ്രരിൽ നിന്നും അകന്ന് സമ്പന്നതയുടെയും ആർഭാടത്തിന്റെയും വിശാല വഴിയിലൂടെ സഞ്ചരിച്ച ഒരു ഭൂതകാലവും നമുക്കുണ്ട് എന്ന് മറക്കരുത്.
അത് പൂർണ്ണമായും ശരിയല്ല. കാരണം ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ, വിശുദ്ധ ഡൊമിനിക്കിനെ പോലെ ഉള്ള പുണ്യജീവിതങ്ങൾ ദാരിദ്ര്യത്തിന്റെ ആത്മീയതയെ പുണർന്നുകൊണ്ട് സഭയ്ക്ക് വഴികാട്ടിയായി മാറിയത്.
എന്നാലും പാവങ്ങളിൽ നിന്നും അകന്നുപോയ സഭയെ വീണ്ടും അതിന്റെ ദൗത്യം ഓർമ്മപ്പെടുത്തലാണോ മാർപ്പാപ്പയുടെ ഉദ്ദേശം?
അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം സഭയെന്നും ദരിദ്രരോടൊപ്പം നിൽക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മാത്രമല്ല, ദാരിദ്ര്യമെന്നത് സഭയുടെ എന്നതുപോലെ ഒരു സമൂഹത്തിന്റെയും മുഖ്യവിപത്താണ്. അതിനെ നിർമാർജനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത കാലാകാലങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെയും സാമൂഹ്യ നേതാക്കന്മാരെയും സഭ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
അത് ശരിയാണ്. ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പാവപ്പെട്ടവന് സാമൂഹ്യപരമായ നീതി ഉറപ്പാക്കണമെന്നും സമ്പത്തിന്റെ തുല്യമായ വിതരണം നടപ്പിലാക്കണമെന്നും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്.
ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ മാത്തർ എത്ത് മജിസ്റ്ററിൽ സാമൂഹ്യ പുനർനിർമ്മിതിക്കുള്ള സഭയുടെ പങ്കും സവിശേഷമാംവിധം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആധുനിക സഭയിലേക്ക് മാറ്റത്തിന്റെ പുതിയ വെളിച്ചം വീശിയ 2-ാം വത്തിക്കാൻ കൗൺസിലാകട്ടെ, ദുർബലരും അവശരും അവഗണിക്കപ്പെട്ടവരുമായ ജനതയോടുള്ള സഭയുടെ സാഹോദര്യ മനോഭാവം തുറന്നു കാട്ടുന്നുണ്ട്.
ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ കരിതാസ് ഇൻ വെരിതാതെ എന്ന ചാക്രിക ലേഖനത്തിൽ ദാരിദ്ര്യ നിർമാർജനത്തിനായുള്ള സഭയുടെ ഈ ഉത്തരവാദിത്വത്തെ എടുത്തു പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം തുടർച്ച എന്നോണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെയും നമുക്ക് കാണാനാവും.
ശരിയാണ്. ഇവാഞ്ചലിയും ഗൗതിയും സുവിശേഷത്തിന്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുവാൻ മാർപ്പാപ്പ പലവരും ആവശ്യപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ തന്റെ മുൻഗാമികളിൽ നിന്ന് കുറച്ചുകൂടി കൂടുതലായി ഈ വിഷയത്തിൽ പാപ്പയ്ക്ക് താല്പര്യമുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ.
അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതരീതി തന്നെ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുമുണ്ട്. ഒരിക്കൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനാവലിയെ നോക്കി അദ്ദേഹം ചോദിച്ച ചോദ്യം ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പാപ്പയുടെ ആദ്യ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ടോ? ഉവ്, ജനക്കൂട്ടം ഒന്നടങ്കം മറുപടി പറഞ്ഞു. അവർക്ക് ഭിക്ഷ കൊടുത്തിട്ടുണ്ടോ? മാർപ്പാപ്പ വീണ്ടും ചോദിച്ചു. ഉവ് എന്ന് കൂടുതൽ ഉച്ചത്തിൽ ജനക്കൂട്ടം മുഴുവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു.
ശരിയാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോഴാണ് പാപ്പ തന്റെ അടുത്ത ചോദ്യം മുന്നോട്ട് വെച്ചത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭിക്ഷ സ്വീകരിക്കുന്ന ആളുകളുടെ കണ്ണുകളിൽ നോക്കിയിട്ടുണ്ടോ? ജനക്കൂട്ടം നിശബ്ദരായി.
അവരുടെ കരങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും മൗനം മാത്രം മറുപടിയായപ്പോൾ മാർപ്പാപ്പ തുടർന്നു, നിങ്ങൾ നോക്കാതെ വിട്ടത് ക്രിസ്തുവിന്റെ കണ്ണുകളായിരുന്നു, സ്പർശിക്കാതെ വിട്ടത് അവന്റെ കരങ്ങളായിരുന്നു.
വ്യർത്ഥമായ ആരാധനകളെക്കാൾ ദൈവത്തിന് പ്രീതിതമാകുന്നത് സഹജരിലേക്ക് നീളുന്ന കരുണയുടെ കരങ്ങളാണെന്ന് എത്രയോ തവണ നാം ആവർത്തിച്ച് കേട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ മിക്കാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഞാൻ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ലഭിക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? എളിമയോടെ അവരന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഈ തിരിച്ചറിവിൽ നിന്നായിരുന്നു. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, മറിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് പാവപ്പെട്ടവർ, എല്ലാ അർത്ഥത്തിലുമുള്ള പാവപ്പെട്ടവർ എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കണ്ണുകൾ തുറക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയ കവാടങ്ങൾ കൂടി തുറന്നിടാൻ ഈ ദിനം പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു.
മതിലുകൾ തീർക്കുന്നു, മണിമെത്ത ഒരുക്കുന്നു, മാണിക്യ ഗോപുരമാർക്കു വേണ്ടി കല്ലിലും മണ്ണിലും കളിമൺ രൂപത്തിൽ ദൈവത്തെ തേടുന്ന ഭോഷനോ നീ. മതിലുകൾ തീർക്കുന്നു, മണിമെത്ത ഒരുക്കുന്നു, മാണിക്യ ഗോപുരമാർക്കു വേണ്ടി കല്ലിലും മണ്ണിലും കളിമൺ രൂപത്തിൽ ദൈവത്തെ തേടുന്ന ഭോഷനോ നീ. കദനത്തിൻ കരകാണാ കടലിൽ അലയുന്ന മർത്യനിൻ നീശ്വര രൂപമല്ലേ? പട്ടിണി പാവങ്ങൾ കൺമുൻപിലെത്തുമ്പോൾ ദൈവത്തിൻ രൂപമെന്നോർക്കുക നീ. കണ്ണു തുറക്കൂ, ഹൃദയം തുറക്കൂ.
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്കാണ് നാം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കേണ്ടത്. എന്റെ എളിയ സഹോദരരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തു തന്നത് എന്ന് അവിടുന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സേവന മനോഭാവം സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ്. ചാരിറ്റി ഈസ് അവർ ഐഡന്റിറ്റി.
ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയവരാകണം. കൊൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയും ഈയിടെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയുമെല്ലാം എന്നതിൽ സംശയമില്ലല്ലേ.
മാനവസേവ, മാധവസേവ എന്നാണല്ലോ നമ്മുടെ സംസ്കാരം പോലും നമ്മെ പഠിപ്പിക്കുന്നത്.
ഓൻ വീടെ കവിത പോലെയല്ലേ.
ഇന്നലെ വീട്ടുപടിക്കലിത്തിരി കഞ്ഞി ചോദിച്ചവൻ, നഗ്നനായി വന്ന് ഉടുമുണ്ടു ചോദിച്ചവൻ, അന്നു ഞാൻ ആട്ടിയോടിച്ചേൻ, ഇന്നൊരനാഥ ജഡമായി വഴിയമ്പലത്തിണ്ണയിൽ വീണുകിടക്കുമ്പോൾ ഒന്നറിഞ്ഞേൻ ഞാൻ, എന്റെ ദൈവം മരിച്ചുപോയി.
പാവങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ച് വർഷങ്ങളായി നാം പറയുകയും കേൾക്കുകയും ചെയ്യുന്നതാണല്ലോ, പിന്നെ എന്താണ് ഈ വിഷയത്തിലൊരു പുതുമ?
തീർച്ചയായും മനോഭാവത്തിലും ഇടപെടലുകളിലും ഒരു പുതുമ പാപ്പ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഇതുവരെ നാം പിന്തുടരുന്ന പാവങ്ങളോടുള്ള നിലപാടായ സിംപതി, അതായത് സഹതാപം, അതല്ല മറിച്ച് എംപതി, അതായത് സഹാനുഭൂതിയാണ് പാപ്പ ഇവിടെ ആവശ്യപ്പെടുന്നത്.
ഈ രണ്ടു വാക്കുകളും തമ്മിലുള്ള അർത്ഥവ്യത്യാസം യഥാർത്ഥത്തിൽ എന്താണ്?
നമ്മുടെ ആർഭാടത്തിൽ നിന്നും മിച്ചം വന്നത് വച്ചു നീട്ടുന്ന, അത് സ്വീകരിക്കുന്നവന്റെ ആത്മാഭിമാനത്തെ ഭൂമിയോളം താഴ്ത്തുന്ന ഒന്നാണ് സഹതാപം അഥവാ സിംപതി. അതല്ല ഇന്നിന്റെ ആവശ്യം, മറിച്ച് അവരന്റെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാൻ കഴിയുന്ന എംപതി അഥവാ സഹാനുഭൂതിയാണ്.
പാവങ്ങളോടുള്ള, അതായത് നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ ദരിദ്രരോട്, വിധവകളോട്, വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലെയും കഴിയുന്നവരോട്, ലൈംഗിക ന്യൂനപക്ഷങ്ങളോട്, എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളികളോട് പോലുമുള്ള നമ്മുടെ ഇടപെടലുകളിലെ വ്യതിയാനമാണ് ഈ ആഗോള പാവങ്ങളുടെ ദിനം ലക്ഷ്യം വെക്കുന്നത്.
പല കാരണങ്ങളാൽ ചിതറിപ്പോയവരെ തോളോട് തോൾ ചേർത്ത് നിർത്താൻ, പുണരാൻ ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നമ്മളും സ്വന്തമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.
പാവങ്ങളെ ദരിദ്രനെന്ന് മുദ്രകുത്തി മാറ്റി നിർത്താതെ അവൻ ഞാൻ തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്കാണ് മാർപ്പാപ്പ നമ്മെ ക്ഷണിക്കുന്നത്.
അതിനുള്ള ഒരു എളിയ തുടക്കമാകട്ടെ ഈ ദിനം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ സെബാസ്റ്റ്യൻ വെച്ചു കരോൾ. ആലാപനം കെസ്റ്റർ.
ഒരു വട്ടു ചോറിനായി കൈനീട്ടി നിൽക്കുന്നു മനുഷ്യ കോലങ്ങളിവിടെ. ഒരു വട്ടു ചോറിനായി കൈനീട്ടി നിൽക്കുന്നു മനുഷ്യ കോലങ്ങളിവിടെ. ജനിക്കുന്നു മരവിച്ച മനസ്സുമായി തകരുന്നു ആരോരുമറിയാതീയോരങ്ങളിൽ, ആരോരുമറിയാതീയോരങ്ങളിൽ. ഒരു വട്ടു ചോറിനായി കൈനീട്ടി നിൽക്കുന്നു മനുഷ്യ കോലങ്ങളിവിടെ. തകർന്ന മനസ്സിൻ്റെ നൊമ്പരമറിയാത്ത തത്വശാസ്ത്രങ്ങൾ പൊയ്മുഖമല്ലേ. തകർന്ന മനസ്സിൻ്റെ നൊമ്പരമറിയാത്ത തത്വശാസ്ത്രങ്ങൾ പൊയ്മുഖമല്ലേ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ശാസ്ത്രത്തിൻ നേട്ടങ്ങളെവിടെ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ശാസ്ത്രത്തിൻ നേട്ടങ്ങളെവിടെ. എവിടെ ശാസ്ത്രത്തിൻ നേട്ടങ്ങളെവിടെ. ഒരു വട്ടു ചോറിനായി കൈനീട്ടി നിൽക്കുന്നു മനുഷ്യ കോലങ്ങളിവിടെ. ജനിക്കുന്നു മരവിച്ച മനസ്സുമായി തകരുന്നു ആരോരുമറിയാതീയോരങ്ങളിൽ, ആരോരുമറിയാതീയോരങ്ങളിൽ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാവങ്ങൾക്കു വേണ്ടിയുള്ള പ്രഥമ ആഗോള ദിനത്തെക്കുറിച്ച് ഫാദർ നൌജിൻ വിധേയത്തിൽ തയ്യാറാക്കി ഫാദർ സേവി പടിക്കപ്പറമ്പിൽ ഫാദർ ജുബി ജോയ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ചിന്താമലരുകളാണ്.
ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി,
നമസ്കാരം.